Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. രണ്ടായിരത്തി 2018 ആണ്ടിലെ കുടിയേറ്റക്കാരുടെ ആഗോള ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് നൽകിയ സന്ദേശത്തെ ആധാരമാക്കിയുള്ള ചിന്താമലരുകൾ കേൾക്കാം ഇന്ന്.
നൂറ്റിനാലാമത് ആഗോള ദിനത്തിൽ പാപ്പ ഫ്രാൻസിസ് പ്രബോധിപ്പിച്ച സന്ദേശം: കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വീകരിക്കാം, സംരക്ഷിക്കാം, സഹായിക്കാം, പുനരധിവസിപ്പിക്കാം.
പരദേശികളെ സ്വദേശികളെ പോലെ നിങ്ങളുടെ നാട്ടിൽ സ്വീകരിക്കണം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ അവരെയും സ്നേഹിക്കണം. കാരണം നിങ്ങളും പരദേശികളായിരിക്കുകയും അലഞ്ഞുതിരികയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. ദാരിദ്ര്യം, അഭ്യന്തരകലാപം, പ്രകൃതിക്ഷോഭം, പീഡനങ്ങൾ, യുദ്ധം എന്നിവയാൽ നാടും വീടും വിട്ടിറങ്ങേണ്ടി വരുന്ന അല്ലെങ്കിൽ വന്നിട്ടുള്ള കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും അവരുടെ ശോചനീയമായ അവസ്ഥയെയും കുറിച്ചുള്ള ആശങ്കയും അവബോധവും തൻ്റെ സഭാശുശ്രൂഷയുടെ ആരംഭം മുതൽ പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്, ആവർത്തിച്ച് പ്രകടമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ലോകത്തുള്ള അഭയാർത്ഥികളും കുടിയേറ്റക്കാരുമായവർക്കു വേണ്ടിയുള്ള പാപ്പ ഫ്രാൻസിസിൻ്റെ വികാര വിചാരങ്ങൾ ഈ സന്ദേശത്തിലെ ചിന്താമലരുകളായിട്ട് നമുക്ക് ശ്രവിക്കാം.
അഭയം തേടുന്നവർ നമ്മുടെ വാതുക്കൽ വന്നു മുട്ടുമ്പോൾ പരിത്യക്തരും പരദേശികളുമായ എക്കാലത്തെയും മനുഷ്യരുമായി തന്നെ തന്നെ സാരൂപ്യപ്പെടുത്തിയിട്ടുള്ള ക്രിസ്തുവുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമായി കുടിയേറ്റത്തെ കാണേണ്ടതാണ്. മെച്ചപ്പെട്ട ഭാവി തേടി മാതൃരാജ്യം വിട്ടിറങ്ങാനും കുടിയേറാനും നിർബന്ധിതരാകുന്ന ഓരോ വ്യക്തിയെയും സഭയുടെ മാതൃസ്നേഹത്തിലാണ് ദൈവം ഭരമേൽപ്പിക്കുന്നത്. ഔദാര്യത്തോടും ഉത്തരവാദിത്വത്തോടും വിവേകത്തോടും ദീർഘവീക്ഷണത്തോടും കൂടെ തങ്ങളുടെ കഴിവിനൊത്ത് ആഗോള കുടിയേറ്റ പ്രതിഭാസത്തോട് പ്രത്യുത്തരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരുമായി പങ്കുവയ്ക്കുന്നത് സഭയുടെ വലിയ ഉത്തരവാദിത്വമാണ്. അതിനാൽ ഈ കൂട്ടുത്തരവാദിത്വത്തെ പ്രധാനമായും സ്വീകരിക്കുക, സംരക്ഷിക്കുക, പ്രചരിപ്പിക്കുക, പുനരധിവസിപ്പിക്കുക എന്നിങ്ങനെ നാലു ക്രിയകളാൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്.
ഇന്നിന്റെ സാഹചര്യത്തിൽ അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും സ്വാഗതം ചെയ്യുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും ഉപരിയായി അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിയമപരമായും സുരക്ഷിതമായും സ്വീകരിക്കാൻ, ഇവരെ സ്വീകരിക്കാൻ വാതിലുകൾ തുറന്നു കൊടുക്കേണ്ടതാണ്. സാധ്യതകൾ നൽകുക, അവർക്ക് ജീവിക്കാനുള്ള സാധ്യതകൾ നൽകുക എന്നാണ് ഇതിനർത്ഥം. ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ വളരെ പ്രത്യക്ഷവും പ്രകടവുമായ വിധത്തിൽ ഒരു ത്യാഗമനസ്ഥിതിയോടെ മനുഷ്യത്വപരമായി എത്രയും വേഗം കുടിയേറിപ്പാർക്കാനുള്ള അനുവാദം, വീസ അവർക്ക് നൽകുകയാണ് വേണ്ടത്. അതുപോലെ വിവിധ രാജ്യങ്ങളിലെ ക്യാമ്പുകളിലും അതിർത്തികളിലും ക്ലേശിക്കുന്ന അഭയാർത്ഥിക്കൂട്ടങ്ങൾക്ക് വേണ്ടിയും ഇനിയും രാജ്യങ്ങൾ മാനുഷിക പരിഗണനയിൽ സാമൂഹികമായ സഹായത്തിൻ്റെയോ ദത്തെടുക്കലിൻ്റെയോ പദ്ധതികളിലൂടെ പരിത്യക്തരായ ഈ മനുഷ്യരെ പിന്തുണയ്ക്കുകയും വേണം. അതുപോലെ അയൽരാജ്യത്തെ ആഭ്യന്തര കലാപമോ യുദ്ധമോ ഭയന്ന് ജീവരക്ഷാർത്ഥം അഭയം തേടി വരുന്നവർക്ക് താൽക്കാലിക വീസ രാഷ്ട്രങ്ങൾ നൽകേണ്ടതാണ്. അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ഒറ്റയായും കൂട്ടമായും പുറത്താക്കുന്ന രീതിയും ഏകപക്ഷീയമായ നാടുകണ്ടത്തിലുമെല്ലാം പ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരമാർഗമല്ലെന്നും ഇവിടെ പറയട്ടെ. പ്രത്യേകിച്ച് അവർ തിരിച്ചു ചെല്ലുന്നിടങ്ങളിൽ മനുഷ്യാന്തസ്സും അടിസ്ഥാനാവകാശങ്ങളും മാനിക്കപ്പെടാത്ത സ്ഥലങ്ങളാണെങ്കിൽ, അതിനാൽ മനുഷ്യാന്തസ്സിനിണങ്ങുന്ന അടിസ്ഥാന പാർപ്പിട സൗകര്യങ്ങൾ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും നൽകണമെന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുന്നു.
കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്നതിൽ മെച്ചപ്പെട്ട പരിപാടികളും വ്യക്തിഗത കൂടിക്കാഴ്ചയ്ക്കുള്ള സംവിധാനങ്ങളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും മേലെ വ്യക്തിയുടെ ജീവനും സുരക്ഷയും മാനിക്കപ്പെടണമെന്ന അടിസ്ഥാന തത്വം തന്റെ മുൻഗാമി പാപ്പ ബെനഡിക്ട് പതിനാറാമൻ രാഷ്ട്രങ്ങളോട് ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് ഇവിടെ അനുസ്മരിക്കുന്നു. അതിനാൽ രാജ്യാതിർത്തികളുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവരും കാവൽ നിൽക്കുന്നവരും ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കുടിയേറ്റക്കാരുടെ ഇന്നിന്റെ ചുറ്റുപാടുകൾ പരിശോധിക്കുമ്പോൾ അഭയവും സുരക്ഷയും തേടിയെത്തുന്നവർക്ക് പ്രാഥമിക സൗകര്യങ്ങളും വ്യക്തിഗത സുരക്ഷയും ലഭ്യമാക്കേണ്ടതാണ്. അനധികൃതമായി കുടിയേറുന്നവരെ ബന്ദികളാക്കി തടഞ്ഞുവെക്കുന്നതിനു പകരം ബദൽ മാർഗങ്ങളിലൂടെ ഓരോ മനുഷ്യന്റെയും അന്തസ്സിനിണങ്ങുന്ന വിധത്തിൽ അവർക്ക് ജീവിത സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള വഴികൾ ആരായേണ്ടതാണ്.
സംരക്ഷിക്കുക ഈ രണ്ടാമത്തെ ക്രിയയിൽ നിയമവ്യവസ്ഥിതികൾക്ക് പുറമെ അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കുന്നത് സംബന്ധിച്ച വിവിധ കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. കുടിയേറ്റക്കാരുടെ സുരക്ഷ തുടങ്ങേണ്ടത് ഉദ്ദിഷ്ട രാഷ്ട്രത്തിനും ലക്ഷ്യസ്ഥാനത്തിനും മുന്നേ ആദ്യം യാത്ര തുടങ്ങുന്ന മാതൃരാജ്യത്ത് തന്നെയാണ്. അവർ പുറപ്പെടുന്നതിന് മുൻപേ അനധികൃത കുടിയേറ്റത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കി അവർക്ക് വേണ്ട സഹായം മാതൃരാജ്യം നൽകേണ്ടതാണ്. ശരിയായ തിരിച്ചറിയൽ കാർഡും രേഖകളും കുടിയേറ്റക്കാർ എപ്പോഴും കരുതേണ്ടതാണ്. ഓരോ സ്ഥലത്തും നീതി തേടേണ്ട രീതികൾ അവർ അറിഞ്ഞിരിക്കണം. ഒരു ജോലിയും അത്യാവശ്യം ജീവിത സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നതുവരെ ആ കുടുംബത്തിനല്ലെങ്കിൽ കുടിയേറുന്ന അത്രയും വ്യക്തികൾക്ക് ജീവിച്ചു പോകാനാവശ്യം പണം ഒരു ബാങ്ക് ഇടപാട് വഴി അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. ഇതോടൊപ്പം അവരുടെ യഥാർത്ഥമായ കഴിവും അറിവും കൂടിയാകുമ്പോൾ അഭയം തേടുന്നവർ അവരെ സ്വീകരിക്കുന്ന രാജ്യത്തിനും സമൂഹത്തിനും കരുത്തും മുതൽക്കൂട്ടുമായി മാറും. അതിനാൽ കുടിയേറ്റക്കാർ എത്തിപ്പെടുന്ന രാജ്യങ്ങളിൽ അവരുടെ മനുഷ്യാന്തസ് മാനിക്കപ്പെട്ട് അടിസ്ഥാനപരമായി സഞ്ചരിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യവും തൊഴിലവസരങ്ങളും ആശയവിനിമയ സൗകര്യങ്ങളും നൽകേണ്ടതാണ്. അതുപോലെ മറിച്ച് കുടിയേറ്റ മണ്ണിൽ നിന്നും തിരിച്ച് അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്നാൽ സാമൂഹികവും തൊഴിൽപരവുമായവരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതികൾ അവിടുത്തെ സർക്കാർ സമൂഹം ആവിഷ്കരിക്കേണ്ടതാണ്, അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്.
കുട്ടികളുടെ അവകാശം സംബന്ധിച്ച രാജ്യാന്തര കരാറുകൾ പ്രകാരം പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് ആവശ്യമായ സഹായവും സംരക്ഷണവും നൽകേണ്ടതാണ്. അവരെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട എല്ലാവിധ ശിക്ഷണ നടപടികളിൽ നിന്നും ഒഴിവാക്കി പ്രാഥമികവും തുടർന്ന് രണ്ടാം ഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുമാണ്. അവർ പ്രായപൂർത്തിയെത്തുമ്പോൾ രാജ്യത്തെ മറ്റു കുട്ടികളെപ്പോലെ തന്നെ തുടർ വിദ്യാഭ്യാസം ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കേണ്ടതാണ്. അതുപോലെ കുടുംബങ്ങളിൽ നിന്നും പറിച്ചെടുക്കപ്പെട്ട പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്കും കുടിയേറ്റത്തിൽ കൂടെ ആരുമില്ലാത്ത അല്ലെങ്കിൽ അനാഥരാക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കും താൽക്കാലിക സംരക്ഷണവും ദത്തെടുക്കാനുള്ള സൗകര്യങ്ങളും പരിഗണിക്കേണ്ടതാണ്. കുടിയേറ്റ സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ ഉടനെ രേഖീകരിക്കപ്പെടുകയും തുടർന്ന് പൗരത്വത്തിനും ദേശീയതയ്ക്കുമുള്ള അവരുടെ അവകാശങ്ങൾ മാനിക്കപ്പെടേണ്ടതുമാണ്. രാജ്യാന്തര നിയമങ്ങളുടെ അടിസ്ഥാന തത്വങ്ങൾക്കനുസൃതമായി ഒത്തുനോക്കുകയാണെങ്കിൽ അതുവഴി ചിലപ്പോൾ കുടിയേറ്റക്കാരും അഭയാർത്ഥികളും അനുഭവിക്കേണ്ടി വരുന്ന പൗരത്വമില്ലായ്മയും അതുമായി ബന്ധപ്പെട്ട പ്രതിബന്ധങ്ങളും പലപ്പോഴും ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ കുടിയേറ്റക്കാരുടെ താൽക്കാലിക രേഖകളുടെ കുറവോ ഇല്ലായ്മയോ ഒരിക്കലും അവരുടെ ആരോഗ്യ പരിചരണത്തിനോ ജോലിയുടെ വാർദ്ധക്യകാല വേതനത്തിനോ തടസ്സമാകരുത്. അതുപോലെ അവരുടെ നാടുകടത്തലിനും ഇടയാക്കരുത്.
സ്രഷ്ടാവായ ദൈവം വിഭാവനം ചെയ്തിട്ടുള്ള പ്രകാരം അടിസ്ഥാനപരമായി മനുഷ്യത്വത്തിൽ ജീവിക്കാനുള്ള സാധ്യതകൾ അഭയാർത്ഥികൾക്കും കുടിയേറ്റക്കാർക്കും അവരെ സ്വീകരിക്കുന്ന സമൂഹങ്ങളും രാഷ്ട്രങ്ങളും നൽകുക എന്നതാണ് പിന്തുണ അല്ലെങ്കിൽ പിന്തുണയ്ക്കുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇക്കൂട്ടത്തിലേറെ പ്രാധാന്യം നൽകേണ്ടത് അവരുടെ വിശ്വാസവും അതിന്റെ പ്രായോഗിക നിഷ്ഠകളും ഉൾക്കൊള്ളുന്ന മതാത്മക ജീവിതത്തിന്റെ ശരിയായ മൂല്യത്തിനാണ്. എല്ലാ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും അംഗീകരിക്കപ്പെടേണ്ട നല്ല കഴിവുകളുണ്ട് എന്നോർക്കണം. അതിൽ തന്നെ തൊഴിലിന് എല്ലാവരെയും കൂട്ടിയിണക്കാനും ഒന്നിപ്പിക്കാനുമുള്ള കഴിവുമുണ്ട് എന്ന് പ്രത്യേകം പറയട്ടെ. അതിനാൽ തൊഴിൽ പരിശീലനം, പുതിയ ഭാഷാ പഠനം, പൗരത്വത്തിന്റെ രേഖകൾ ഒരുക്കുക എന്നിവ കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും കഴിയുന്നത്ര അവരുടേതായ ഭാഷയിൽ തന്നെ നൽകിക്കൊണ്ട് അവരെ എത്രയും വേഗം സമൂഹത്തിൽ ഉൾച്ചേർക്കാനുള്ള ബോധപൂർവകമായ ശ്രമങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ കുട്ടികളായ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ തൊഴിലുമായി അവരെ ബന്ധപ്പെടുത്തുമ്പോൾ അവരുടെ പഠനത്തിൻ്റെയും വളർച്ചയുടെയും സാധ്യത നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂല്യങ്ങളുടെ സമഗ്രതയ്ക്കുള്ള ഘടകവും ജീവസംസ്കാരത്തിൻ്റെ സ്രോതസ്സുമാണ് കുടുംബം എന്ന് കുടിയേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ 2006 പ്രസ്താവിച്ചത് മുൻ പാപ്പ ബെനഡിക്ട് 16-ാമനാണ്. കുടുംബങ്ങളുടെ സമഗ്രത അല്ലെങ്കിൽ പൂർണ്ണത നിലനിർത്താൻ വേണ്ടി സാധിക്കുമെങ്കിൽ അതിനാൽ ചെലവില്ലാതെ തന്നെ മാതാപിതാക്കളെയും കാരണവന്മാരെയും കുഞ്ഞുങ്ങളെയും ഒന്നിപ്പിക്കാനും ഒരുമിച്ച് പാർപ്പിക്കാനുമുള്ള സാധ്യതകൾ കണ്ടെത്തേണ്ടതാണ്, മെനഞ്ഞെടുക്കേണ്ടതാണ്. അതുപോലെ കുടിയേറ്റക്കാർക്കിടയിലെ അംഗവൈകല്യമുള്ളവരെ പ്രത്യേകം പിന്തുണയ്ക്കുകയും അവരോട് പരിഗണന കാണിക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിരവധി രാജ്യങ്ങൾ കുടിയേറ്റക്കാർക്ക് നൽകുന്ന അകമഴിഞ്ഞ സഹായങ്ങൾ നന്ദിയോടെ ഇവിടെ ഏറ്റുപറയുമ്പോഴും കുടിയേറ്റത്തിൻ്റെ വർദ്ധിച്ച നിരക്ക് ഇന്നനുഭവിക്കുന്ന വികസ്വര രാജ്യങ്ങളിലെ ജനങ്ങളുടെ മരുന്ന്, വിദ്യാഭ്യാസം, സാമൂഹിക സുരക്ഷ എന്നിവയെക്കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒപ്പം തദ്ദേശ സമൂഹങ്ങളിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ ഈ സാമൂഹിക പിന്തുണയിൽ പങ്കുകാരാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.
അവസാനമായി, കുടിയേറിയവരെ പുനരധിവസിപ്പിക്കുക എന്ന് പറയുന്നത് തദ്ദേശ ജനങ്ങൾക്കൊപ്പമുള്ള അവരുടെ പാരസ്പരികതയും പങ്കുവയ്ക്കുന്ന സാംസ്കാരിക വളർച്ചയുമാണ്, മറിച്ചാകരുത്. നവാഗതരുടെ സംസ്കാരത്തനിമയും അനന്യതയും ശൈലീവിശേഷണങ്ങളും നശിപ്പിക്കുന്നതോ അതിനെ അടിച്ചമർത്തുന്നതോ അല്ല കുടിയേറ്റത്തിലെ പുനരധിവസിപ്പിക്കൽ. മറ്റുള്ളവരുമായുള്ള കൂടിക്കാഴ്ചയും സഹവാസവും വഴി തമ്മിൽ കൂടുതൽ അറിയാനും തുറവോടെ നന്മയുടെ മൂല്യങ്ങളും രീതികളും കൈമാറാനും പങ്കുവയ്ക്കാനും അവരെ സഹായിക്കേണ്ടതാണ്. ദൈവം മാനവികതയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള സംസ്കാരത്തിന്റെ ബഹുമുഖഭാവങ്ങൾ അറിയാനും അംഗീകരിക്കാനും അവർക്ക് ഇടം നൽകേണ്ടതാണ്. ഈ പാരസ്പരികത യാഥാർത്ഥ്യമാക്കാൻ ഒരു രാജ്യത്ത് ദീർഘകാലം കുടിയേറിപ്പാർത്തവർക്ക് സൗജന്യമായും മറ്റു സാങ്കേതിക തടസ്സങ്ങളില്ലാതെയും അവരുടെ കുടിയേറ്റ ജീവിതത്തിന് നിയമസാധുത നൽകിക്കൊണ്ടുമായിരിക്കണം. കുടിയേറുന്നവരുടെ പുനരധിവാസത്തെ സഹായിക്കുന്ന സാംസ്കാരിക കൈമാറ്റ പരിപാടികൾ, പ്രാദേശിക സമൂഹവുമായി ഇടപഴകാനുള്ള സാധ്യതകൾ എന്നിവയിലൂടെ എല്ലാവിധത്തിലും ഒരു കൂട്ടായ്മയുടെ സംസ്കാരം വളർത്താൻ പരിശ്രമിക്കേണ്ടതാണ്. ഇനി കുടിയേറിയിട്ടും വിപരീത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം തിരികെ സ്വന്തം നാട്ടിലേക്ക് പോകേണ്ടി വരുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരെ നാം തുറവോടെ സ്വീകരിക്കേണ്ടതാണ്.
കുടിയേറ്റക്കാർക്ക്, വിശേഷ അനധികൃത കുടിയേറ്റക്കാർക്ക് യൂറോപ്പിലേക്കുള്ള പിൻവാതിലെന്ന് പറയാവുന്ന ഇറ്റലിയിലെ ലാംപദൂസ ദ്വീപ് 2013 ജൂലൈ 8 സന്ദർശിച്ചതിന് ശേഷമാണ് കുടിയേറ്റത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചതെന്ന് പാപ്പ ഫ്രാൻസിസ് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ഇന്ന് സഭയിൽ നടക്കുന്ന നവീകരണത്തിന്റെ ഭാഗമായിട്ട് മാനവ വികസനത്തിനായുള്ള ഉദ്ഗ്രഥിത വിഭാഗത്തിൽ ദ ഡികാസ്ട്രി ഫോർ ഇൻറ്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കും പിന്നെ വിവിധ കാരണങ്ങളാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമായിട്ടൊരു പ്രത്യേക വിഭാഗം ഉൾപ്പെടുത്തുകയുണ്ടായി. അതുപോലെ മനുഷ്യക്കടത്തിന് ഇരയായവരെക്കുറിച്ചും സഭ ഇന്ന് ഏറെ ആകുലപ്പെടുന്നുണ്ട്. അച്ചപാലന പാരമ്പര്യത്തിൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഭ പൂർണമായും ഈ മേഖലയിൽ സമർപ്പിതയാണ്. എന്നിരുന്നാലും ഈ വലിയ ലക്ഷ്യം അതിന്റെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ രാഷ്ട്രീയ സമൂഹത്തിന്റെയും പൗരസമൂഹത്തിന്റെയും പിന്തുണ അവരുടെ ഉത്തരവാദിത്വങ്ങൾക്കനുസൃതമായി നിർവഹിക്കേണ്ടതാണ്. 2016 സെപ്റ്റംബർ 29 ഐക്യരാഷ്ട്ര സംഘടനയുടെ ന്യൂയോർക്ക് ആസ്ഥാനത്ത് സംഗമിച്ച ഉച്ചകോടിയിൽ കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും ജീവൻ പരിരക്ഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഉതകുന്ന നിർണായകമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ഈ ഉത്തരവാദിത്വം ആഗോളതലത്തിൽ പങ്കുവയ്ക്കാൻ ഉറപ്പ് നൽകുകയുമുണ്ടായിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യപ്രാപ്തി 2018 അവസാനിക്കുന്നതിന് മുൻപായിട്ട് 2 ഉടമ്പടികളായി രാഷ്ട്രങ്ങൾ ഒരുക്കാമെന്നും അംഗീകരിക്കാമെന്നും ഉറപ്പു നൽകിയിട്ടുള്ളതുമാണ്. ഈ 2 ഉടമ്പടികളിലൊന്ന് അഭയാർത്ഥികൾക്കും മറ്റേത് കുടിയേറ്റക്കാർക്കുമുള്ളതാണ്.
കുടിയേറ്റത്തെ സംബന്ധിച്ച് കാലികമായി നടപ്പാക്കിയിട്ടുള്ള നല്ല കാര്യങ്ങൾക്കൊപ്പം അടുത്തുവരുന്ന മാസങ്ങളിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ് മേൽ വിവരിച്ച 4 ക്രിയകൾ: സ്വീകരിക്കുക, സംരക്ഷിക്കുക, പിന്തുണയ്ക്കുക, പുനരധിവസിപ്പിക്കുക. ആഗോള ഉടമ്പടികൾ അംഗീകരിക്കപ്പെടേണ്ടതിന് മേൽ വിവരിച്ച സന്ദേശം ഉൾക്കൊള്ളാൻ രാഷ്ട്രീയ, സാമൂഹിക, സേവകരെ അല്ലെങ്കിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ള എല്ലാവരെയും ക്ഷണിക്കുന്നു. നാടുകടത്തലിന്റെ തിക്താനുഭവങ്ങളുള്ള ദൈവമാതാവ് പരിശുദ്ധ കന്യകാനാഥ തന്റെ പുത്രനെ കാൽവരിയിലേക്ക് സ്നേഹപൂർവം അനുഗമിച്ചു. അതിൽ പിന്നെ അവിടുത്തെ സ്വർഗീയ മഹത്വത്തിലും പങ്കുകാരിയായി. ലോകത്തെ സകല അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും പ്രത്യാശയും അവരെ സ്വീകരിക്കുന്ന സമൂഹങ്ങളുടെ ആശങ്കകളും ഈ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സമർപ്പിക്കാം. അങ്ങനെ യേശുവിന്റെ സ്നേഹത്തിന്റെ പരമോന്നതമായ കൽപ്പനയോട് പ്രതികരിച്ചുകൊണ്ട് നമുക്കും അപരിചിതരെയും പരദേശികളെയും നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കാം.
ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും.
ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, രചന ഫാദർ വർഗീസ് പാലത്തിങ്കൽ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.
മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ മനുഷ്യനായി കാണുമ്പോൾ ഭൂവിൽ നിരുപമ സൗഭാഗ്യം. മനുഷ്യൻ മനുഷ്യനെ ചെന്നായായി കാണുമ്പോൾ പാരിൽ മർത്യനു നരകം. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. വചനം ഭൂമിയിൽ മനുഷ്യനായി തീർന്നപ്പോൾ മണ്ണിൽ സ്നേഹമാം പൂവിടർന്നു. മോചനം തേടി നാം ഭൂമിയിൽ നീങ്ങുകിൽ പാരിൽ പാലൊളി വിരിയും. ഈ ജീവിതം ഒരു തീർത്ഥാടനം, മണ്ണിലെ മർത്യർ തീർത്ഥാടകർ, നീർപോള പോലെ ജന്മമല്ലോ നാം വെറും കയ്യോടെ യാത്രയാകും.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് കുടിയേറ്റക്കാരുടെ 2018 ആഗോള ദിനത്തിനായി പാപ്പ ഫ്രാൻസിസ് നൽകിയ സന്ദേശത്തെ ആധാരമാക്കിയുള്ള ചിന്താമലരുകളാണ്. ഇത് അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.